ഓസ്ട്രേലിയയിൽ ബിസിനസ്സുകൾക്ക് പിന്തുണയായി സർക്കാർ പലതരത്തിലുള്ള ഗ്രാൻറ്റുകൾ നൽകാറുണ്ട്. ഇത്തരത്തിൽ ഒരു ഗ്രാൻറ്റാണ് എക്സ്പോർട്ട് ഗ്രാൻറ്റ്. ഇതേക്കുറിച്ചാണ് എസ് ബി എസ് മലയാളത്തിൽ ഇനി പരിശോധിക്കുന്നത്. മെൽബണിൽ ഫൈനാൻഷ്യൽ കൺട്രോളറായി പ്രവർത്തിക്കുന്ന ജൂബി കുന്നേൽ ഇതേക്കുറിച്ച് വിവരിക്കുന്നു. നമസ്കാരം ജൂബി കുന്നേൽ, എസ് ബി എസ് റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ദിലീപ്.
ജൂബി കുന്നേൽ, എക്സ്പോർട്ട് ഗ്രാൻഡുകളെ കുറിച്ച് കേൾക്കാറുണ്ട്. എന്താണ് എക്സ്പോർട്ട് ഗ്രാൻഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്?
എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഓസ്ട്രേലിയൻ ഗവൺമെന്റിന്റെ ഒരു ഫൈനാൻഷ്യലായിട്ട് അസിസ്റ്റ് ചെയ്യുന്നത്, ബിസിനസ്സിനെ ഫൈനാൻഷ്യലായിട്ട് അസിസ്റ്റ് ചെയ്യുന്നതാണ്. എന്തിനു വേണ്ടി എന്ന് വെച്ചാൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട്, അതായത് ഇവിടെ നിന്നും എക്സ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ ഗുഡ്സ് സർവീസസ് ഇതെല്ലാം എക്സ്പോർട്ട് ചെയ്യുന്ന ആ പ്രൊമോഷന് വേണ്ടി ഓസ്ട്രേലിയൻ ഗവൺമെന്റ് കൊടുക്കുന്ന ഒരു ഗ്രാൻഡാണ് എക്സ്പോർട്ട് ഡെവലപ്മെന്റ് ഗ്രാൻഡ്. ഇത് സാധാരണ അഡ്മിനിസ്റ്റർ ചെയ്യുന്നത് ഗവൺമെന്റിന്റെ ഓസ്ട്രേഡ് എന്നുള്ള എന്റിറ്റിയാണ്. ഈ ഗ്രാൻഡും സാധാരണയായിട്ട് കൊടുക്കുന്നത് ഇപ്പം ഓസ്ട്രേലിയയിലെ ഇൻഡിവിജ്വൽസിനുണ്ട്, പാർട്ട്നർഷിപ്പിന് അപ്ലൈ ചെയ്യാം, കമ്പനിക്ക് അപ്ലൈ ചെയ്യാം, ചില അസോസിയേഷൻസിന് അപ്ലൈ ചെയ്യാം, പിന്നെ കോഓപ്പറേറ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേഷൻസ്, ട്രസ്റ്റ്, ഇവരെല്ലാവരും എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റീസിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ ഇവർക്കെല്ലാം ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ബിസിനസ്സിന് സ്മോൾ ടു മീഡിയം സൈസ് ആയിരിക്കണം, അതായത് $50 million ഇൻകം അതിൽ കുറവായിട്ടുള്ളവർക്ക് മാത്രം അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അതിൽ കൂടുതലുള്ളവർക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ എലിജിബിൾ ആയിട്ട് എക്സ്പെൻസസ് ഉണ്ട്, ഇതിന് പ്രത്യേകമായിട്ട് എക്സ്പെൻസസ് ഇതിന് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. അത് അറ്റ്ലീസ്റ്റ് മിനിമം 15,000 എങ്കിലും സ്പെൻഡ് ചെയ്തിരിക്കണം. ഇപ്പോൾ ഒരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ 14,000 സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്കത് ആ ഗ്രാൻറ്റിന് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. 15,000 മിനിമം സ്പെൻഡ് ചെയ്തിരിക്കണം.
എന്തിനായിട്ട് സ്പെൻഡ് ചെയ്തിരിക്കണം?
അത് എലിജിബിൾ ആയിട്ടുള്ള ചില പ്രത്യേക എക്സ്പെൻസസ്, ആ എക്സ്പെൻസസ് എന്തൊക്കെയാണെന്ന് ഓസ്ട്രേലിയ ഡിവൈഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അതായത് 8 എക്സ്പെൻസസ് ആണ് ഒരു മേജർ ആയിട്ട് പറയുന്നത്.
ഓക്കേ, അപ്പോൾ ഇതിന്റെ ഒരു പ്രധാന ലക്ഷ്യം ബിസിനസ്സുകളെ സഹായിക്കുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. അപ്പം ബിസിനസ്സുകളെ മാത്രമല്ല, ഇപ്പോൾ അസോസിയേഷനുകളുടെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഏതൊരു രംഗത്തും ഇത് ബാധകമാണോ?
അത് ഈ അസോസിയേഷൻ അല്ലെങ്കിൽ ഈ ഓർഗനൈസേഷൻസ് സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓർ എക്സ്പോർട്ട് ചെയ്യണം. പ്രോഡക്റ്റ് ഓർ സർവീസസ് പല കാറ്റഗറിയിലാണ് പറയുന്നത്. ഒന്നാമത്തെ കാര്യമായിട്ട് പറയുകയാണെങ്കിൽ ചില ഗുഡ്സ് ഓസ്ട്രേലിയയിൽ മാനുഫാക്ചർ ചെയ്യുന്നു, ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുന്നത് നമ്മൾ എക്സ്പോർട്ട് ചെയ്യുന്നു. മറ്റൊന്ന് ചിലപ്പോൾ ഔട്ട്സൈഡിൽ ഉണ്ടാക്കുന്നതായിരിക്കാം, പക്ഷേ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം മെജോറിറ്റി ഓഫ് ദ ഇൻകം ഓസ്ട്രേലിയയിലേക്ക് വരുന്നതാണെങ്കിൽ അത്. അതല്ലെങ്കിൽ സർവീസസ്, ഫോർ എക്സാമ്പിൾ ഇപ്പം പല സർവീസസ് ഉണ്ട്, ആർക്കിടെക്ചറൽ സർവീസ് ഉണ്ട്, ലീഗൽ സർവീസസ് ഉണ്ട്, അങ്ങനെയുള്ള സർവീസ് എക്സ്പോർട്ട് ചെയ്യുക. അതായത് വേറൊരു ഫോറിൻ ക്ലയന്റ് ഉണ്ടെങ്കിൽ ആ ക്ലയന്റിന് നമ്മൾ സർവീസസ് കൊടുക്കുകയാണെന്ന് വിചാരിച്ചു. അങ്ങനെയൊക്കെയാണെങ്കിൽ ആ സർവീസസ്, പിന്നെ ടൂറിസം സർവീസ്, അവർക്ക് അക്കോമഡേഷൻ, പാസഞ്ചേഴ്സിന്റെ ട്രാൻസ്പോർട്ട്, ടൂർസ് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ള ഓർഗനൈസേഷൻ. അതല്ലെങ്കിൽ ഇപ്പം കോൺഫറൻസസ്, ഇവന്റ്സ് ഒക്കെ ഓസ്ട്രേലിയയിൽ നടക്കുന്നു, പക്ഷേ പ്രൊമോട്ടിങ് സർട്ടൻ ആക്ടിവിറ്റീസ് ഇൻ ഓവർസീസ്, അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഓർഗനൈസേഷൻസ്. പിന്നെ ചിലപ്പം ഈ പേറ്റൻസും ട്രേഡ് മാർക്സ് അങ്ങനെയുള്ളതൊക്കെ എടുക്കുകയാണെങ്കിൽ അത് ഓസ്ട്രേലിയയിൽ എടുത്തിട്ട് അത് ഓണർഷിപ്പ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഇൻഷുറൻസ്, അതിൻ്റെ രജിസ്ട്രേഷൻ, പേറ്റൻസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ അങ്ങനെയുള്ള ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയുടെ അത് അങ്ങനത്തെ വർക്ക് ചെയ്യുന്ന ഓസ്ട്രേലിയൻ കമ്പനീസ് അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ്. പിന്നെ ട്രേഡ് മാർക്ക്, നോ ഹൗ, ഇതെല്ലാം ഓസ്ട്രേലിയയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ അത് എക്സ്പോർട്ട് ചെയ്ത് അതിൻ്റെ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിൽ ഇടപെടുന്ന എല്ലാ ഓർഗനൈസേഷനും ഈ ഗ്രാൻഡ്. ഇപ്പം ഞാൻ പറഞ്ഞത് അവരുടെ പേർപ്പസിനെ പറ്റിയാണ്, എന്താണ് നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത്, എങ്ങനെയാണ് ക്ലെയിം ചെയ്യാൻ
പറ്റുന്നത്, ഏതെല്ലാം മേഖലകളാണെന്നാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ?
മേഖലകളാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്.
ഓക്കെ, അപ്പോൾ ഈ വിഭാഗങ്ങളിൽ പെടുന്ന ചിലവുകൾക്കായിട്ട് ആണ് ഈ ഗ്രാൻഡ് നൽകുന്നത്, അത് പിന്നീട് ക്ലെയിം ചെയ്യാനായിട്ടാണ് നൽകുന്നത്. ഇതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ? എന്തെല്ലാം തരത്തിലുള്ള ചിലവുകൾക്കാണ് ഇത് ബാധകമാവുക എന്നുള്ളത്, അല്ലെങ്കിൽ ഇത് അപേക്ഷിക്കാൻ കഴിയുക എന്നുള്ളത്?
അതെ, എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ഈ ഓസ്ട്രേലിയ കൺസിഡർ ചെയ്യുന്നത് 8 എക്സ്പെൻസസിലേക്കാണ്. അതായത് ഓവർസീസിൽ ഒരു റെപ്രസെന്റേറ്റീവ് ഉണ്ടെങ്കിൽ അവരുടെ എക്സ്പെൻസസ്, ആ റെപ്രസെൻറ്റേറ്റീവിന് കൊടുക്കുന്ന സാലറി ആകാം, അങ്ങനെയുള്ള ഓരോന്നും അത് ഈ എലിജിബിൾ ആയിട്ടുള്ളൊരു എക്സ്പെൻസസ് ആണ് ക്ലെയിം ചെയ്യേണ്ട. പിന്നെ മാർക്കറ്റിങ്ങിന് വേണ്ടി ഒരു കൺസൾട്ടൻറ്റിനെ വെച്ചിരിക്കുന്നതെന്ന് വെച്ചാൽ അപ്പോൾ ആ മാർക്കറ്റിംഗ് കൺസൾട്ടന്റിന്റെ ഒരു എലിജിബിൾ എക്സ്പെൻസസ് ആയിട്ട് കൺസിഡർ ചെയ്യും.
അത് ഓവർസീസ് ആണോ അല്ലെങ്കിൽ ഇവിടെയാണോ?
ഇവിടെ ഇവിടെ നിന്ന് വെച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് അതേ ഒരു പേർപ്പസിന് വേണ്ടി മാത്രമാണെങ്കിൽ അതും, അതല്ല എങ്കിൽ മാർക്കറ്റിംഗ് കൺസൾട്ടന്റ് ഓവർസീസിലാണെങ്കിൽ പോലും ഇവിടെ നിന്ന് പേ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊരു ഏജന്റ് ആയിട്ടല്ല, ഓസ്ട്രേലിയൻ ഫുൾ ഓർഗനൈസേഷന്റെ ബേസിസിൽ നമ്മൾ അത് സ്പെൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ക്ലെയിം ചെയ്യാവുന്നതാണ്. പിന്നെ മാർക്കറ്റിംഗ് വിസിറ്റ്, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഒരു കമ്പനി അത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരു മാനുഫാക്ചറിംഗ് കമ്പനിയാണ്, അവരുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ഓവർസീസിൽ ഒരു ക്ലയന്റ് ഉണ്ട്, ആ ക്ലയന്റിന്റെ ലൊക്കേഷനിൽ പോയി ആ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളുമായിട്ടും അവിടുത്തെ എഗ്രിമെന്റ്സും ഒക്കെ എല്ലാം നമ്മൾ നോക്കാനും അത് പ്രോഡക്റ്റിനെ പറ്റിയുള്ള പറയാനും ഒക്കെ പോവുകയാണെങ്കിൽ ഇവിടെ നിന്ന് ആരെങ്കിലും നമ്മൾ റെപ്രസെന്റ് ചെയ്ത് വിടുവാണെങ്കിൽ അങ്ങനെയുള്ള ട്രാവൽ എക്സ്പെൻസസ്, അതാണ് മാർക്കറ്റിംഗ് വിസിറ്റ്സ് എന്ന് പറഞ്ഞത്. ആ എക്സ്പെൻസസ്
അപ്പോൾ അത് ഈ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ തയ്യാറാക്കുന്ന ഉൽപ്പന്നമായിരിക്കണമെന്നില്ലെന്ന് തോന്നുന്നു.
ഒന്നാമത്തെ കാര്യം ഇവിടെ ഉണ്ടാക്കാം, പിന്നെ അഥവാ ഇനി പുറത്തുണ്ടാക്കുന്നതാണെങ്കിൽ അതിൽ നിന്നും കിട്ടുന്ന ഇൻകം, മെജോറിറ്റി ഓഫ് ദി ഇൻകം ഓസ്ട്രേലിയയിലേക്ക് വരികയാണെങ്കിൽ, ബെനഫിറ്റ് അതാണെങ്കിൽ
അങ്ങനെയാണെങ്കിലും ചെയ്യാം.
അങ്ങനെയാണെങ്കിൽ അത് ക്ലെയിം ചെയ്യാം.
ഓക്കെ,
അത് ക്ലെയിം ചെയ്യാം. അപ്പോൾ അങ്ങനെയുണ്ട്. പിന്നെ മറ്റൊന്ന് സാമ്പിൾസ്, ഈ പ്രൊമോട്ട് ചെയ്യുന്ന ഗുഡ്സ് ഓർ സർവീസസിന്റെ ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്ന ആ എക്സ്പെൻസസ്, പിന്നെ അതിന്റെ തന്നെ പേറ്റന്റ്സ്, ട്രേഡ് മാർക്സ് അതൊന്ന്, പിന്നെ ചില ട്രേഡ് ഫെയർസ് സെമിനാർസ് ഒക്കെ നടത്തും ഇൻസ്റ്റോ പ്രൊമോഷൻ ഒക്കെ ആയിട്ട്, അങ്ങനെയുള്ള എല്ലാ കോസ്റ്റും എലിജിബിൾ എക്സ്പെൻസസ് ആണ്. ലാസ്റ്റ്ലി, ഓവർസീസ് ബയേഴ്സ് നമ്മുടെ ഓസ്ട്രേലിയയിലേക്ക് വിസിറ്റ് ചെയ്യാൻ വരുവാണെങ്കിൽ ചിലപ്പം പറയും, കമ്പനി പറയും നമ്മൾ പേ ചെയ്യാം അവരുടെ കോസ്റ്റ് എന്ന് പറയുന്ന അതൊരു എക്സ്പെൻസസ് ആണല്ലോ നമുക്ക്. അതിനുവേണ്ടി ചില കമ്പനീസ് നമ്മൾ അവരുടെ എക്സ്പെൻസസ് മീറ്റ് ചെയ്യും, അങ്ങനെയുള്ള എക്സ്പെൻസസും എലിജിബിൾ ആയിട്ടുള്ള എക്സ്പെൻസസ് ആണ്. ഈ ഒരു 8 വിഭാഗമാണ് എക്സ്പോ ഓസ്ട്രേലിയ റെസ്ട്രിക്ട് ചെയ്ത് പറഞ്ഞിരിക്കുന്ന വിഭാഗങ്ങൾ. അതിലപ്പുറം ഉള്ള എക്സ്പെൻസസ്, അപ്പൊ എനിത്തിങ് നമ്മൾ പ്രൊമോഷണൽ ആക്ടിവിറ്റീസിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഗുഡ്സ് ഓർ പ്രോഡക്റ്റ് നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഓവർസീസിലേക്ക് സ്പെൻഡ് ചെയ്യുന്ന ഓരോ എക്സ്പെൻസസും പാർട്ട് ഓഫ് ദ ക്ലെയിമിംഗ് എക്സ്പെൻഡിച്ചർ ആണ്. അപ്പൊ അതാണ് ഈ ഇത്രയുള്ളതാണ് മെജോറിറ്റി ഓഫ് ദി എക്സ്പെൻസസ് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റുന്നത്.
എസ് പി എസ് മലയാളത്തിൽ എക്സ്പോർട്ട് ഗ്രാൻഡ് എന്ന വിഷയത്തെക്കുറിച്ചാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മെൽബണിൽ ഫൈനാൻഷ്യൽ കൺട്രോളറായി പ്രവർത്തിക്കുന്ന ജൂബി കുന്നേലാണ് ഇതേക്കുറിച്ച് വിശദീകരിക്കുന്നത്.
ഓക്കെ, അപ്പോൾ ഇതിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? കാരണം പലതിനും പല തരത്തിലുള്ള ചിലവായിരിക്കുമല്ലോ, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബിസിനസ്സിൻ്റെ വലുപ്പം അനുസരിച്ചും മറ്റും വ്യത്യസ്തമായിരിക്കുമല്ലോ. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക, എത്ര ഗ്രാൻഡിനായിട്ട് അപ്ലൈ ചെയ്യാം, എത്ര ലഭിക്കാം എന്നുള്ള കാര്യങ്ങൾ?
ഓക്കെ, ഇവിടെ നമുക്ക് ശരിക്കും പറയണമെങ്കിൽ ഗ്രാൻഡ് കാൽക്കുലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടോട്ടൽ 8 years, 8 times നമുക്ക് ഗ്രാൻഡ് ക്ലെയിം ചെയ്യാൻ പറ്റും. 8 years ഇയർ എന്ന് പറയുമ്പോഴേക്കും ജൂലൈ ജൂൺ ആണ് ഇയർ കൺസിഡർ ചെയ്യുന്നത്. ഗ്രാൻഡ് ഇയർ ഇസ് ഓൾവേസ് ജൂലൈ ആൻഡ് ജൂൺ, ജൂലൈ ടു ജൂൺ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് 18-19 ഫൈനാൻഷ്യൽ ഇയർ എടുക്കുവാണെങ്കിൽ അതിൻ്റെ ഗ്രാൻഡ് കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഒരു ബിസിനസ് ആദ്യമായിട്ടാണ് ഇത് ഗ്രാൻഡ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അവർക്ക് 50% ഓഫ് ടോട്ടൽ എലിജിബിൾ എക്സ്പെൻസസ്, പക്ഷേ ഈ എലിജിബിൾ എക്സ്പെൻസസ് ഇന്ന് $5,000 കുറച്ചിട്ട് അതിൻ്റെ 50% എക്സ്പെൻസ് ഗ്രാൻഡ് ആയിട്ട് കിട്ടും. ഇപ്പം 100,000 ആണെങ്കിൽ 95,000
ഓരോ വർഷവും ഈ തുക ക്ലെയിം ചെയ്യാൻ പറ്റുമോ ഗ്രാൻഡായി?
ഓരോ വർഷവും ക്ലെയിം ചെയ്യാം, പക്ഷേ സബ്ജക്റ്റ് ഓരോ ആഫ്റ്റർ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഇയർ കഴിഞ്ഞ് കഴിയുമ്പോൾ തേർഡ് ഇയർ ഓൺവേർഡ്സ് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ബേസിസിലാണ് ആ ഗ്രാൻഡ് കിട്ടുന്നത്.
ഇത് അപേക്ഷിക്കുന്നവർക്ക് എല്ലാവർക്കും എല്ലാ വർഷവും ലഭിക്കാറുണ്ടോ, അല്ലെങ്കിൽ അതിന് പ്രത്യേകമായിട്ട് ഇത്ര ഗ്രാൻഡുകളാണോ നൽകാറ്, അങ്ങനെയൊക്കെ ഒരു ക്രൈറ്റീരിയ ഉണ്ടോ?
ഇപ്പോൾ ഈ പ്രൊമോട്ട് ചെയ്യുന്ന, നമ്മൾ നേരത്തെ പറഞ്ഞ ആ 8 purposes വേണ്ടി ആണ് പ്രൊമോട്ട് ചെയ്യുന്നതെങ്കിൽ അങ്ങനെയുള്ള ബിസിനസ്സിന് മോർ ടു മീഡിയം സൈസിന് ക്ലെയിം ചെയ്യാവുന്നതാണ് ഈ ഗ്രാൻഡ്.
ഓക്കെ, അപ്പോൾ ലഭിക്കാൻ വളരെയധികം സാധ്യതയുള്ളതാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള രീതി എന്താണ്, ഇത് അപ്ലൈ ചെയ്യാനുള്ള രീതിയും മറ്റും എങ്ങനെയാണ്?
കിട്ടാനുള്ള അർഹത ബേസ്ഡ് ഓൺ നമ്മൾ കൊടുക്കുന്ന, സബ്മിറ്റ് ചെയ്യുന്ന സ്പെഷ്യൽ ഡോക്യുമെന്റേഷന്റെ ബേസിസിലാണ് ഇത് കിട്ടുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ഫസ്റ്റ് എക്സ്പെൻസ് എടുക്കാന്ന് ചോദിച്ചാൽ 8 എക്സ്പെൻസസ് നമ്മൾ പറഞ്ഞു. അതിലൊരു എക്സ്പെൻസ് ട്രാവൽ എക്സ്പെൻസ് ആണെന്ന് ഓർക്കും. മാർക്കറ്റിംഗിന് വേണ്ടി ട്രാവൽ എക്സ്പെൻസ് ആണ്. ഈ ട്രാവൽ എക്സ്പെൻസസ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ സ്കെഡ്യൂളാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നത്. ഇതിന്റെ അപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, പിന്നെയുള്ളതെല്ലാം സ്കെഡ്യൂൾ സബ്മിഷൻസ് ആണ്. അപ്പോൾ ഈ സ്കെഡ്യൂൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഈ മാർക്കറ്റിംഗ് വിസിറ്റ്സ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു സ്കെഡ്യൂളാണ്. അപ്പം അത് അവർക്കൊരു പ്രത്യേക ഫോമറ്റ് ഉണ്ട്. ആ ഫോമറ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനായിട്ട് ഡോക്യുമെന്റ്സ് സബ്മിറ്റ് ചെയ്യണം. ഈ ഗ്രാൻഡ് അപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഒരു അസസറെ അവർ വയ്ക്കും. ഈ അസസർ എല്ലാ എക്സ്പെൻസസും ഇൻഡിവിജ്വലായിട്ട് പോയിട്ട് ടെസ്റ്റൊക്കെ നടത്താൻ, ചിലപ്പോൾ ടെലിഫോൺ ഇൻ്റർവ്യൂ ആയിരിക്കാം, അതല്ലെങ്കിൽ സൈറ്റ് ഓഡിറ്റ് നടത്തി അവർ അത് വെരിഫൈ ചെയ്യുന്നതാണ്. അപ്പം നമ്മൾ പ്രിപ്പയർഡ് ആയിരിക്കണം. ഇങ്ങനെയുള്ള എക്സ്പെൻസസ് സ്കെഡ്യൂളിൽ കാണിച്ചിട്ട് അവർ ഓഡിറ്റ് ടൈമിൽ നമ്മൾക്ക് അത് പ്രസന്റ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ദേ വിൽ ഡിക്ലൈൻ.
ഓക്കെ, അപ്പോൾ ഇതിന് എത്രയെങ്കിലും ഒരു ലിമിറ്റോ അങ്ങനെ ഒക്കെ ഉണ്ടോ? ഇത് എങ്ങനെയാണ്, സാധാരണയായി എത്ര തുക വരെയൊക്കെ കൊടുക്കാം, അങ്ങനെയൊക്കെ കണക്കുകളുണ്ടോ?
എക്സ്പെൻസസിന് അങ്ങനെ ഒരു ബൗണ്ടറി വെച്ചിട്ടില്ല. പക്ഷേ ഇത് ക്ലെയിം ചെയ്യുമ്പോൾ ഇത് മാക്സിമം ഗ്രാൻഡ് എന്ന് പറയുന്നത് $150,000 ആണ് മാക്സിമം ഗ്രാൻഡ് ഈ വർഷം വെച്ചിരിക്കുന്നത്.
ഇനി ഇനെലിജിബിൾ ആവുക അല്ലെങ്കിൽ ഇതിന് അപേക്ഷിക്കാൻ അർഹതയില്ലാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ, അത് ഏതൊക്കെയൊന്ന് വിശദീകരിക്കാമോ?
ഓക്കെ, അത് ഇപ്പം ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽ അവരുടെ ടേൺ ഓവർ 50 മില്യണിൽ കൂടുതലായി വരികയാണെങ്കിൽ അവർക്ക് എക്സ്പോർട്ട് ഗ്രാൻഡ് കിട്ടുന്നതല്ല. മറ്റൊന്ന്, ഈ ഒരു ഏജന്റ് ആണ് ഇതിൻ്റെ അപ്ലിക്കന്റ് ആയിട്ട് വരുന്നത് എങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ശരിക്കും പറയുകയാണെങ്കിൽ പ്രിൻസിപ്പലിന് മാത്രമാണ് ഇത് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഓണർഷിപ്പ് ഉള്ളതിന്, ഏജന്റിന് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പിന്നെ മറ്റൊന്ന്, ഈ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പ്രോഡക്ട്സ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമായിട്ട് ആഫ്റ്റർ ഇവന്റ് ആയിട്ട് സെയിലിന് ശേഷം നടക്കുന്ന ഒരു എക്സ്പെൻസ് ആണെങ്കിൽ അത് നമുക്ക് എലിജിബിൾ അല്ലാതായിത്തീരും. പിന്നെ മിനിമം ഏത് ഓർഗനൈസേഷൻ ആയാലും ഒരു ഇൻഡിവിജ്വൽ ആയാലും മിനിമം $15,000 സ്പെൻഡ് ചെയ്തിരിക്കണം. പിന്നെ അഡ്വാൻസ് ആയിട്ട് ഇപ്പോൾ പേ ചെയ്യുന്ന ചോദിച്ചോ, അതിൻ്റെ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പം 30 ജൂൺ ആണ് ഇയർ എൻഡെങ്കിൽ ഇയർ എൻഡിന് മുന്നേ നമ്മൾ പൈസ പേ ചെയ്യുക ഒരു പാർട്ടിക്ക്. അതല്ലെങ്കിൽ ഫോർ എക്സാമ്പിൾ ഒരു ട്രാവൽ എക്സ്പെൻസ് നടക്കാൻ പോവാണ് ആഫ്റ്റർ 30 ജൂൺ, ആഫ്റ്റർ ഇയർ എൻഡാണ് നടക്കുന്നത്. പക്ഷേ നമ്മൾ നേരത്തെ പേ ചെയ്യുകയാണ്. പക്ഷേ ഈ ട്രാവൽ നടക്കാൻ പോകുന്നത് ചിലപ്പം ജൂലൈയിലോ ഓഗസ്റ്റിലോ ആയിരിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ആ അഡ്വാൻസ് പേയ്മെന്റ് നമ്മൾക്ക് എക്സ്പെൻഡിച്ചർ ക്ലെയിമിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല. വേറൊന്ന്, ഇപ്പം ക്യാപിറ്റലായിട്ട് എന്തെങ്കിലും ഒരു എക്യുപ്മെന്റ് ക്യാപിറ്റലൈസേഷൻ അങ്ങനത്തെ ക്യാപിറ്റൽ പെർച്ചേസ് ഒക്കെ ആണെങ്കിൽ അതും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. മറ്റൊന്ന് പ്രധാനമായിട്ട് നോക്കേണ്ടത്, ഓസ്ട്രേലിയയിൽ റെസിഡൻ്റ് അല്ലാത്തവരാണ് ക്ലെയിം ചെയ്യുന്നതെങ്കിൽ അതും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ഓസ്ട്രേലിയ റെസിഡൻ്റ് ആയതുകൊണ്ടാണ് ഈ ക്ലെയിം ചെയ്യാൻ സാധ്യമുള്ളത്.
അപ്പോൾ ഇനി പലർക്കും സംശയമുണ്ടാകാൻ സാധ്യതയുള്ളത്, ഇത്തരം ഗ്രാൻഡുകൾ ലഭിക്കുമ്പോൾ അതിന് പ്രത്യേകമായിട്ട് ടാക്സോ മറ്റു കാര്യങ്ങളോ ഉണ്ടോ?
ഗ്രാൻഡിന് കിട്ടുന്ന ഗ്രാൻഡിന് ടാക്സ് ഇല്ല. പക്ഷേ നമ്മൾ എക്സ്പെൻസസ് ക്ലെയിം ചെയ്യുമ്പോൾ ആ എക്സ്പെൻസസിൽ ഓസ്ട്രേലിയയുടെ ഏതെങ്കിലും ടാക്സോ ലെവിയോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. നമ്മൾ എക്സ്ക്ലൂഡിങ് ടാക്സ് ആണ് ക്ലെയിം ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാത്തത് അത് ഇനെലിജിബിൾ ആണ്.
ഓക്കെ, ഇതേക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകണമെങ്കിൽ എവിടെയാണ് സന്ദർശിക്കേണ്ടത്? വെബ്സൈറ്റോ ഫോൺ നമ്പറോ ഒക്കെ ഉണ്ടോ?
വിശദമായ വിവരങ്ങൾ ഗവൺമെന്റിന്റെ വെബ്സൈറ്റിൽ നമുക്ക് കൃത്യമായി ലഭ്യമാകുന്നതാണ്. അത് australia.gov.au/export/export-grants.
ഓക്കെ,
ഓ ഇമെയിൽ വഴിയും ഇവരെ ബന്ധപ്പെടാവുന്നതാണ്. ഇമെയിൽ അഡ്രസ് emtg@australia.gov.au.
ശ്രീമതി ജോബി കുന്നിൽ, വളരെയധികം നന്ദി ഈ വിഷയത്തെക്കുറിച്ച് ഇത്ര വിശദമായി SBS മലയാളത്തിന്റെ ശ്രോതാക്കൾക്കായി വിവരിച്ചതിന്.
നന്ദി ദിലീഷ്.